Proverbs chapter 4.
സദൃശ വാക്യങ്ങൾ നാലാം അധ്യായത്തിൽ നിന്നും ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു.
And verse 12.
സദൃശ വാക്യങ്ങൾ നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല.
The real meaning of that first sentence is that as you walk, the way will open up before you.
പന്ത്രണ്ടാമത്തെ വാക്യത്തിന്റെ നാം വായിച്ച ആദ്യത്തെ ആ വാചകത്തിന്റെ ശരിക്കുള്ള ആശയം ഇതാണ്: നീ നടക്കുമ്പോൾ നിനക്ക് മുൻപിൽ ഇടുങ്ങിയ ഒരു വഴിയല്ല നീ കാണുന്നത്, ഇടുക്കമില്ലാതെ വഴി കൂടുതൽ കൂടുതൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു അനുഭവം. അവിടെ കാലടികളെ കുറിച്ച് പറയുന്നുണ്ട്.
As you go step by step, I will open up the way before you. That is the promise of God.
ദൈവത്തിന്റെ നമുക്ക് വേണ്ടിയുള്ള വാഗ്ദത്തം ഇതാണ്: നാം ഓരോ ചുവടുകളും വെച്ച് അടിയടിയായി നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിന്റെ വഴി നമുക്ക് വേണ്ടി പടിപടിയായി തുറക്കപ്പെടും എന്നുള്ളതാണ്.
Many of us would like to see the blueprint of our whole life right at the beginning.
നമ്മളിൽ പലരും ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മുഴുവൻ ജീവിതത്തെ കുറിച്ചുള്ളതായ രൂപരേഖ മുഴുവനും കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്.
But then our walk will not be a walk of faith but a walk by sight.
അങ്ങനെ ദൈവം നമ്മെ മുഴുവനും കാണിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ നടത്ത മുന്നോട്ടുള്ള ജീവിതം വിശ്വാസത്തിന്റെ നടപ്പായിരിക്കില്ല, നാം കാഴ്ചയാലാണ് കണ്ടുകൊണ്ടാണല്ലോ പിന്നെ മുന്നോട്ട് പോകുന്നത്.
And I don't know whether you realize, though humanly speaking we may think walking by sight is better, God says walking by faith is better.
മനുഷ്യമായ നിലയില് സ്വാഭാവികമായി നാം ചിന്തിച്ചു പോകും, കാര്യങ്ങളെ കണ്ടുകൊണ്ട് നടക്കുന്ന കാഴ്ചയാലുള്ള നടപ്പാണല്ലോ എപ്പോഴും മെച്ചമായിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത് അങ്ങനെയല്ല, വിശ്വാസത്താൽ കാണാതെ ഉള്ള നടപ്പാണ് കുറച്ചുകൂടെ ശ്രേഷ്ഠമെന്നാണ്.
Here it says in 2 Corinthians 5 and verse 7, we walk by faith, not by sight.
കൊരിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? കാഴ്ചയാലേ അല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നു.
God is a good God.
ദൈവം നല്ലവനായ ഒരു ദൈവം.
And if walking by sight was going to be better for us, He would definitely have chosen that way.
എല്ലാം വ്യക്തതയോടെ കണ്ടുകൊണ്ട് കാഴ്ചയാൽ ഉള്ള ഒരു നടപ്പായിരുന്നു മെച്ചമെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നിശ്ചയമായും അതുപോലെയുള്ള ഒരു നടപ്പിനായിട്ട് നമുക്ക് നമ്മെ സജ്ജരാക്കുമായിരുന്നു.
We do not know what is good for us.
നമുക്ക് ഏറ്റവും ഉത്തമമായത് നല്ലത് എന്താണെന്ന് വാസ്തവത്തിൽ നമുക്ക് അറിയുകയില്ല എന്നുള്ളതാണ് സത്യം.
And the best illustration of that is our little 2-year-old children don't know what is good for them.
അതിന് ഏറ്റവും നല്ല മനസ്സിലാക്കാൻ എളുപ്പമുള്ള ദൃഷ്ടാന്തം ഇതാണ്: 2 വയസ്സുള്ള നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും നല്ലത് എന്താണ് എന്ന് അവർക്ക് അറിയത്തില്ല എന്ന്.
So the parents choose for the children.
അതുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാർ ആ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു.
Let me ask you, isn't there a difference of wisdom between a father and a 2-year-old child?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 2 വയസ്സുള്ള ഒരു കുഞ്ഞിനും അവന്റെ പിതാവിനും തമ്മിൽ ജ്ഞാനത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമില്ലേ?
Lot of difference.
വളരെ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം.
Because the father has got so much experience.
കാരണം ആ കുഞ്ഞിന്റെ പിതാവിന് ജീവിതത്തിൽ ഒത്തിരി അനുഭവ സമ്പത്തുണ്ട്.
So when he chooses certain things for his children, those children sometimes don't understand what is good for them.
അതുകൊണ്ട് തന്നെ ആ പ്രായമുള്ള ജ്ഞാനമുള്ള പിതാവ് അപ്പൻ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് എനിക്ക് നല്ലതാണ് എന്ന് പലപ്പോഴും പ്രാരംഭത്തിൽ ആ പൈതല് അറിയുന്നില്ല.
A trusting child will say, okay dad, I don't understand it but I'm sure you know have more wisdom so your way is better.
എന്നാൽ പിതാവിനെ വിശ്വസിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് പറയുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ ഈ കാര്യങ്ങൾ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ, പക്ഷേ എന്റെ പിതാവ് എനിക്ക് വേണ്ടി നന്മയല്ലാതെ ഒന്നും തിരഞ്ഞെടുക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സ്വസ്ഥമായിരിക്കും.
The difference between a father's wisdom and a little child's wisdom is very little compared to the difference between God's wisdom and our wisdom.
ദൈവത്തിന്റെ ജ്ഞാനവും നമ്മുടെ ജ്ഞാനവും തമ്മിലുള്ളതായിരിക്കുന്ന വലിയ അന്തരം നാം ചിന്തിക്കുമ്പോൾ, ഒരു രണ്ടു വയസ്സ് ഉള്ള ശിശുവിനും ആ കുഞ്ഞിന്റെ അപ്പനും തമ്മിലുള്ളതായിരിക്കുന്ന ജ്ഞാനത്തിലുള്ള അന്തരം വളരെ നേരിയതാണ്.
So therefore, it's not surprising that we cannot understand many of God's deeds.
അതുകൊണ്ട് തന്നെ ജ്ഞാനത്തിലുള്ളതായി ഇത്ര വലിയ അന്തരം നാമം ദൈവമായിട്ടുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിന് നമ്മളുള്ളതായിരിക്കുന്ന പല ഇടപാടുകളും വേണ്ടവണ്ണം ഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല.
We sometimes look at God's promises like a multiplication table. 2 times 2 is 4.
ദൈവത്തിന്റെ പല വാഗ്ദത്തങ്ങളെയും നാം സാധാരണ കാണാറുള്ളത് ഇങ്ങനെയാണ്, ഒരു ഗുണന പട്ടിക പോലെയാണ്. 2 × 2 = 4 എന്നുള്ള നിലയിൽ അത്ര ലളിതമായിട്ട് അതിനെ മനസ്സിലാക്കാൻ.
If you ask anything in my name, you'll get it.
എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും.
2 × 2 = 4, always, everywhere.
2 × 2 = 4 എപ്പോഴും എവിടെയും.
We think if I just say something in the name of Jesus, I'll get it.
അപ്പോൾ നാം വിചാരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ നാം എന്ത് പറഞ്ഞാലും 2 × 2 = 4 എന്ന് പറയുന്നത് പോലെ അത് ഉടനെ നടന്നിരിക്കണമെന്നാണ്.
And all of us who are honest would have to acknowledge that we have been puzzled many a time why we didn't get what we asked in the name of Jesus.
നമ്മളെ സത്യസന്ധതയുള്ള എല്ലാവരും ഈ കാര്യം കണ്ടെത്തിയിട്ടുണ്ടാവും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം ചോദിച്ച പല കാര്യങ്ങൾക്കും ഈ ഇത്ര ലളിതമായ നിലയിൽ നമുക്ക് മറുപടി കിട്ടിയിട്ടില്ല.
That's because we think of it like an arithmetic formula.
അതിന് കാരണം എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നൊക്കെ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ കണക്കിലെ ഒരു ഒരു സമവാക്യം പോലെ നാം കരുതുന്ന കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ വരുന്നത്.
God's word is not full of formulas.
ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഫോർമുലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുസ്തകമല്ല.
You know, some people think that accepting Christ is a formula. Just tell him to repeat these words, Lord Jesus, come into my heart, he's born again.
പലരും കരുതിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്ന് പറയുന്നതിനും അതിന്റേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ചില പ്രത്യേക കാര്യങ്ങൾ ഏറ്റു പറയുകയും അതുപോലെ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരാള് യേശുവിനെ സ്വീകരിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല.
Many Christians look at all these Christian aspects of the Christian life like formulas.
ധാരാളം ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തീയ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ കണക്കിലൊക്കെയുള്ള ഫോർമുലകൾ പോലെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്.
Why doesn't it work?
അവര് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഫോർമുല ഒന്നും ശരിയാകുന്നില്ലല്ലോ ക്രിസ്ത്യ ജീവിതത്തില്.
The Christian life is not a formula, it's a relationship.
എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് വൈകുന്നേരം ഓർപ്പിക്കട്ടെ, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് കണക്കിലെ ഫോർമുല അല്ല, മറിച്ച് അതൊരു വ്യക്തിപരമായ ബന്ധമാണ്.
It's like the relationship, the best illustration is like a husband and wife.
ഏറ്റവും ഉത്തമമായിരിക്കുന്ന അതിനുള്ള ഒരു ദൃഷ്ടാന്തം ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്താൽ അതൊരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം പോലെയാണ്.
You know, marriage is not a formula.
നമുക്കറിയാം വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ഫോർമുല അല്ല.
There's no formula for a happy marriage.
സന്തുഷ്ടമായ ഒരു കുടുംബ ജീവിതത്തിന് ഒരു എളുപ്പവഴിയോ അല്ലെങ്കിൽ ഒരു ഫോർമുലയോ ഇല്ല.
And the other mistake we make is we tend to use our mind more than our heart to understand the scriptures.
മറ്റു ഒരു തെറ്റായ കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയത്തെക്കാൾ അധികം നമ്മുടെ മനസ്സിനെ നാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
The Bible speaks about hiding God's word in our heart.
ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്, മനസ്സിലല്ല.
I would rather have one word of God stored in my heart than memorize a whole book in my head.
ദൈവത്തിന്റെ വചനത്തിലെ ഒരു വാക്യം എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ് എന്റെ ബുദ്ധിയിൽ ഒരു പുസ്തകം മുഴുവനും സൂക്ഷിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്.
I have met people who can quote large sections of scripture because they have memorized it.
ദൈവത്തിന്റെ വചനത്തിലെ ഒട്ടനവധി ഭാഗങ്ങൾ ഹൃദയസ്ഥമാക്കി ഉദ്ധരിക്കാൻ കഴിയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്.
They are not spiritual people.
എന്നാൽ ഓർമ്മശക്തി ഉള്ളവരായതുകൊണ്ട് അത് കഴിയുന്നു. പക്ഷെ അവരാരും ആത്മീകരല്ല.
And God's not doing anything through them either.
അവരിൽ കൂടെ ദൈവികമായ ഒരു പ്രവൃത്തിയും നടക്കുന്നുമില്ല.
Their knowledge of the Bible only proves one thing. They've got a good memory. That's all.
അവർക്ക് ദൈവവചനത്തിലുള്ള അറിവ് തെളിയിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, അവർക്ക് നല്ല ഓർമ്മശക്തി ഉള്ളവരാണ്.
There are many people in the world who got a good memory too.
ലോകത്തിൽ നമുക്കറിയാം ക്രിസ്ത്യാനികൾ അല്ലാത്തവരും ധാരാളം പേരുണ്ട് നല്ല ഓർമ്മശക്തിയുള്ളവർ.
Word of God is not something for our mind but for our heart.
ദൈവത്തിന്റെ വചനം നമ്മുടെ മനസ്സിനു വേണ്ടിയുള്ള ഒരു കാര്യമല്ല, ബുദ്ധിക്ക് വേണ്ടിയല്ല, ശരിക്കും നമ്മുടെ ഹൃദയത്തിന് വേണ്ടിയുള്ളതാണ്.
It's like marriage. Marriage is not a thing of the mind, it's a thing of the heart.
വിവാഹ ജീവിതം പോലെ തന്നെ അത് ഒരു മനസ്സിന്റെ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് ഹൃദയ ബന്ധമാണ്. ഒരു സന്തുഷ്ട വിവാഹം,
a happy marriage is one which is not just a physical relationship or a mental relationship but a heart relationship.
നമുക്കറിയാം സന്തോഷമുള്ളതായിരിക്കുന്ന ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ശാരീരിക തലത്തിലോ മാനസിക തലത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, അതൊരു ഹൃദയ ബന്ധത്തിന്റെ കാര്യം.
And the Christian life also is a relationship with Jesus Christ.
ക്രിസ്തീയ ജീവിതവും അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഹൃദയ ബന്ധമാണ്.
And so when I think of asking in Jesus name,
അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പിതാവായ ദൈവത്തെ എന്റെ പിതാവിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ,
ഇറ്റ് മീൻസ് മൈ ഡൂയിങ് സംതിങ് ഇൻ ഫെലോഷിപ്പ് വിത്ത് ജീസസ്.
അതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ, അവിടുത്തെയോടുള്ള കൂട്ടായ്മയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമാണ്.
നൗ ഐ ഡോണ്ട് നോ വെദർ യു ഹേർഡ് ഓഫ് ദിസ് ഓഫ് വാട്ട് എ പവർ ഓഫ് അറ്റോർണി ഈസ്.
നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് പവർ ഓഫ് അറ്റോർണി എന്നുള്ളതായിരിക്കുന്ന ഒരു പദം?
സംടൈംസ് person whose children are in America or somewhere else, they give a power of attorney to their father to do sign for them for their property, bank account, everything.
ഏതെങ്കിലും ഒരു നിയമപരമായ നിലയിൽ ഒരു എന്തെങ്കിലും ഒരു പ്രമാണം രജിസ്റ്റർ ചെയ്യുകയോ മറ്റെന്തെങ്കിലും വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ഥലത്തില്ലാത്ത ആളുകള് അവരുടെ ബന്ധുക്കളുടെയോ മാതാപിതാക്കന്മാരുടെ പേരില് ഒരു അധികാരപത്രം കൊടുക്കുന്നതാണ് പവർ ഓഫ് അറ്റോർണി.
Now supposing I give my wife a power of attorney saying you can sign anything in my name and it's valid.
ഞാൻ എന്റെ ഭാര്യയ്ക്ക് ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു അധികാരപത്രം പവർ ഓഫ് അറ്റോർണി കൊടുത്തെന്നിരിക്കട്ടെ, എന്റെ സ്ഥാനത്ത് നീ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും ഞാൻ ചെയ്യുന്നതുപോലെ വിലയുണ്ട്.
Draw money from the bank, you can do whatever you like, it will be just like me doing it.
ബാങ്കിലെ അക്കൗണ്ടിലുള്ള പണം നിനക്ക് പിൻവലിക്കാം, അതുപോലെ തന്നെ ഏത് മറ്റു കാര്യങ്ങൾ ഏത് ഉടമ്പടിയിൽ കരാറിൽ ഏർപ്പെട്ടാലും അത് നിയമസാധുതയുള്ളതായിരിക്കും.
She will never do anything against my interests. That's impossible.
അങ്ങനെ എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുത്താൽ ഞങ്ങൾ തമ്മിൽ ഒരു നല്ല ബന്ധം ഉള്ളിടത്തോളം കാലം അങ്ങനെയുള്ളവർക്കല്ലേ കൊടുക്കുകയുള്ളൂ. അപ്പം എന്റെ ഇഷ്ടത്തിന് എന്റെ താല്പര്യത്തിനെതിരായി എന്റെ ഭാര്യ ഒരിക്കലും ഒരു ഒപ്പുപോലും ഇടുകയില്ല.
Everything she does, she will think, well, what will my husband think about this? Is this okay? Then I'll sign it.
അതുകൊണ്ട് എന്റെ അസാന്നിധ്യത്തിൽ എന്റെ ഭാര്യ എപ്പോഴെങ്കിലും ആ ഞാൻ കൊടുത്തിരിക്കുന്ന ആ അധികാരം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ എപ്പോഴും അവൾ ചിന്തിക്കും എന്റെ ഭർത്താവാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യും, ഇത് അവന്റെ താല്പര്യങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതനുസരിച്ച് ചെയ്യത്തുള്ളൂ.
She won't say, well, oh, now I can do whatever I like. Without bothering about what my husband's wishes are.
ഒരിക്കലും ചിന്തിക്കുകയില്ല ഇനിയിപ്പോ എന്റെ ഭർത്താവ് എന്ത് വിചാരിച്ചാൽ എന്നെ എന്റെ ഇഷ്ടം പോലെ ചെയ്യാം എനിക്കുള്ള അവകാശം കിട്ടി എന്ന് വിചാരിക്കുകയില്ല. മാത്രമല്ല അത് ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ ആ പവർ ഓഫ് റദ്ദ് ചെയ്യുകയും ചെയ്യും.
Jesus gives me his name,
യേശു അവിടുത്തെ നാമം എനിക്ക് നൽകുമ്പോൾ,
ഇറ്റ്സ് ലൈക്ക് ഗിവിംഗ് ദിസ് പവർ ഓഫ് അറ്റോർണി ടു എ ട്രസ്റ്റ്വർദി വൈഫ്.
ഇപ്പോൾ പറഞ്ഞ ആ ദൃഷ്ടാന്തം പോലെ തന്നെ ഏറ്റവും വിശ്വസ്തയായ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നത് പോലെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത്.
And I know that I will never ask the Father for anything that Jesus doesn't want in my life.
അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കാത്ത ഒരു കാര്യവും ഞാൻ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട്
ചോദിച്ചു.
അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരിക്കലും ഞാൻ പിതാവിനോട് ഒരു മെഴ്സിഡസ് ബെൻസ് കാറിന് വേണ്ടി
ചോദിച്ചിട്ടില്ല.
കാരണം ഞാൻ ആരോട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആ കർത്താവ് യേശു ഒരിക്കലും ആ തരത്തിലുള്ള ഒരു മെഴ്സിഡസ് ബെൻസ് കാറിന് വേണ്ടി ചോദിക്കില്ല എന്ന് എനിക്കറിയാം.
സോ വെൻ വി തിങ്ക് ഓഫ് എ പ്രോമിസ് ലൈക്ക് ആസ്ക് എനിതിങ് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ്.
കർത്താവ് നമ്മോട് പറഞ്ഞ വാഗ്ദത്തമാണല്ലോ ഞാൻ ചിന്തിച്ചു വന്നത്, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്നുള്ള ഒരു വാഗ്ദത്തം നാം എടുക്കുമ്പോൾ
റിമെമ്പർ ഇറ്റ് ഇൻ ലൈൻ വിത്ത് അദർ സ്ക്രിപ്ചേഴ്സ് ഇൻ അദർ പാർട്സ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ്.
പുതിയ നിയമത്തിന്റെ ഇതര ഭാഗങ്ങളിലുള്ള മറ്റ് വേദഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നാം കർത്താവ് പറഞ്ഞ ഈ വാഗ്ദത്തത്തെ മനസ്സിലാക്കാൻ.
ഫോർ എക്സാമ്പിൾ, ജോൺ മസ്റ്റ് ഹാവ് ക്ലെയിംഡ് ദാറ്റ് പ്രോമിസ് മെനി ടൈംസ് ഇൻ ഹിസ് 65 ഇയേഴ്സ്.
ഉദാഹരണത്തിന്, യോഹന്നാൻ അപ്പോസ്തലന് തന്റെ 65 വർഷത്തെ
ആഫ്റ്റർ ദി ഡേ ഓഫ് പെന്തക്കോസ്റ്റ്,
പെന്തക്കോസ്റ്റ് നാളിന് ശേഷം ജീവിച്ച ഏതാണ്ട് 65 വർഷക്കാലം അനേക തവണ ഈ വാഗ്ദത്തം, യേശു പറഞ്ഞ വാഗ്ദത്തം അവിടെ അവനെ ഉപയോഗിച്ചു
കാണും. ഹൗ ഡസ് ഹി എക്സ്പ്ലെയിൻ ഇറ്റ്?
ഈ യോഹന്നാൻ അപ്പോസ്തലന് എങ്ങനെയാണ് ഈ വാഗ്ദത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് എന്ന് നോക്കാം.
സീ 1 ജോൺ ചാപ്റ്റർ 3,
യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 3 അധ്യായം ശ്രദ്ധിക്കുക.
He says, first of all, verse 21, if our heart does not condemn us, then we have confidence before God.
So when
you go to God in prayer, the first thing you've got to make sure, number one thing, that your conscience is not troubling you about anything in the world.
അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ നാം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒന്നാമതായിട്ട് നാം ഉറപ്പാക്കേണ്ട കാര്യം, ലോകത്തിലുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കാര്യവും നമ്മെ കുറ്റം വിധിക്കുന്നില്ല എന്നുള്ളതായിരിക്കണം.
ഇഫ് യുവർ കോൺഷ്യൻസ് ഡിസ്റ്റർബ്സ് യു അബൌട്ട് സംതിങ്,
നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അസ്വസ്ഥമാക്കുന്നെങ്കിൽ,
ബൈബിൾ സേസ് ഇഫ് ഐ റിഗാർഡ് ഇനിക്വിറ്റി ഇൻ മൈ ഹാർട്ട് ദ ലോർഡ് വിൽ നോട്ട് ഈവൻ ഹിയർ മീ. Psalm 66:18.
66-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല.
That's like saying the telephone line is cut. You can dial as much as you like, it's not ringing there.
അത് ടെലിഫോണിന്റെ വയറ് മുറിച്ചു കളഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ഡയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ, എത്ര ഡയൽ ചെയ്താലും നമുക്ക് ഉദ്ദേശിക്കുന്ന ആളിനോട്
സംസാരിക്കാം.
ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് ഉദ്ദേശിക്കുന്ന ആളോട് സംസാരിക്കുവാൻ ഈ മുറിഞ്ഞുപോയ വയറുകൾ തമ്മിൽ ചേർത്ത് ബന്ധിപ്പിക്കണം, അപ്പോൾ ലൈൻ ശരിയാവും.
ഇറ്റ്സ് വെരി സിമ്പിൾ. Anybody can connect up a broken telephone wire.
ഒരു മുറിഞ്ഞുപോയ ടെലിഫോൺ വയറ് ചേർത്ത് വെക്കുന്ന ആർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, വളരെ ലളിതമായ കാര്യം.
It's not even dangerous like an electric wire.
വൈദ്യുതി, നമ്മുടെ ലൈറ്റ് കത്തുന്ന വൈദ്യുതിയുടെ വയറുകൾ പോലെ അപകടകരവുമല്ല ലോ വോൾട്ടേജ്.
It's very easy to restore our connection with God.
അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള നമ്മുടെ പൊട്ടിപ്പോയ ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്.
You got to repent.
നിങ്ങൾക്ക്
confess your sin.
അനുതപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്.
Ask God to forgive you.
ദൈവത്തോട് നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമുണ്ട്.
And if you have to forgive somebody else or ask somebody else's forgiveness, you got to do that.
മറ്റൊരാളിനോട് നിങ്ങൾ ക്ഷമിക്കുകയോ മറിച്ച് മറ്റൊരാളുടെ ക്ഷമ നിങ്ങൾ ചോദിക്കുകയോ ചെയ്യണമെങ്കിൽ ആ കാര്യവും ക്രമപ്പെടുത്തുക.
So that's the first thing. Your heart should not condemn you.
അതുകൊണ്ട് ഒന്നാമത്തെ പടി അതാണ്, നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുവാൻ പാടില്ല.
And then he says, whatever we ask, we receive from him because we keep his commandments and do the things that are pleasing in his sight.
22-ാം വാക്യത്തിൽ തുടർന്ന് യോഹന്നാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും എന്ത് ചോദിച്ചാലും അവനിൽ നിന്ന് നമുക്ക് അത്.
So when you ask John, how have you understood in 65 years that God answers all prayers prayed in the name of Jesus?
നാം യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, കഴിഞ്ഞ 65 വർഷത്തെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് ലഭിക്കും എന്നുള്ള ആ വലിയ വാഗ്ദത്തം നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്?
I'm sure you claimed that many times in your life.
നമ്മൾ പറയും ജീവിതത്തിൽ ഇതിനകം അനേക തവണ ആ വാഗ്ദത്തം
അവകാശപ്പെട്ടിട്ടുണ്ടല്ലോ,
എങ്ങനെയാണ് നീ അത് ചെയ്യുന്നത്?
First of all, I made sure my conscience was cleared.
യോഹന്നാൻ അപ്പോസ്തലൻ നമ്മോട് പറയാനുള്ളത് ഒന്നാമത് ഞാൻ എന്റെ മനസാക്ഷി
നിർമ്മലമാണ്
എന്റെ ഹൃദയം ഒരു കാര്യത്തെ കുറിച്ചും എന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന്
ഞാൻ
അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ എനിക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തോട് എനിക്ക് അടുത്തു ചെല്ലാൻ ഒരു വഴി
തുറക്കുന്നുള്ളൂ.
അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ പ്രാർത്ഥന എന്ന ഡയലിംഗ് നടത്തുമ്പോൾ സ്വർഗത്തിൽ അവിടെ ഫോൺ റിംഗ് ചെയ്യുള്ളൂ.
So many people are so foolish, they pray so much with a bad conscience.
പല ആളുകളും വളരെ ദോഷന്മാരാണെന്ന് തോന്നിപ്പോകാറുണ്ട്. ഒരു മോശമായ ഒരു തെറ്റായ മനസാക്ഷിയോടുകൂടി അവർ വളരെ പ്രാർത്ഥിക്കുകയാണ്.
That is like dialing when there's no dial tone.
ഡയൽ ടോൺ ഇല്ലാതെ റിസീവർ എടുത്തു കഴിഞ്ഞ് ഡയൽ ടോൺ ഇല്ലാതെ ഡയൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന
പോലെയാണ്.
ചില കൊച്ചു കുട്ടികൾ അത്തരം കളികൾ കളിക്കാറുണ്ട്.
നിങ്ങളുടെ
ടെലിഫോൺ റിസീവർ എടുത്താൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഡയൽ ടോൺ ഇല്ലെന്ന് വരികില് എവിടെയെങ്കിലും ലൈനിന് തകരാറുണ്ട്, ബന്ധം വിച്ഛേദിക്കപ്പെട്ടു.
യു കൻ സ്പീക്ക് 10,000 തിങ്സ് ഇൻ ടു ദാറ്റ് ഫോൺ, ഇറ്റ്സ് നോട്ട് ഗോയിങ് എനിവേർ.
അങ്ങനെയുള്ള ഒരു ഫോണിലേക്ക് 10,000 വാക്കുകൾ നിങ്ങൾ സംസാരിച്ചാലും അത് വെളിയിലേക്ക് പോകുന്നില്ല.
യു കൻ പ്രേ ഓൾ നൈറ്റ്,
നിങ്ങൾക്ക് വേണ്ട രാത്രി മുഴുവനും പ്രാർത്ഥിക്കാം.
ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ടു ഗോ ടു സ്ലീപ്.
അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ കിടന്ന് ഉറങ്ങുകയല്ലേ?
ബിക്കോസ് നോബഡി ഈസ് ലിസണിങ്.
കാരണം ആരും ശ്രദ്ധിക്കുന്നില്ല, ടെലിഫോൺ ലൈൻ തകരാറിലാണ്.
ഈവൻ ദി ഡെവിൽസ് നോട്ട് ബോദേർഡ് ബിക്കോസ് ഹി നോസ് ഹി ഗോട്ട് എ ബാഡ് കോൺഷ്യൻസ്.
പിശാചിനും അത്തരം പ്രാർത്ഥനയെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. കാരണം നിങ്ങൾക്കൊരു മോശമായ മനസാക്ഷിയോടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് അവൻ
അറിയാം.
എന്നാൽ പിശാചിന് ഭയമുള്ള ഒരു കൂട്ടരുണ്ട് കേട്ടോ. ദൈവവുമായിട്ട് യഥാർത്ഥ ബന്ധമുള്ള നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനയെ കുറിച്ച് പിശാചിന് ഭയമാണ്.
But he is not afraid of that person whose conscience has got some problem between God or between him and another human being.
ദൈവവും താനുമായിട്ടോ അല്ലെങ്കിൽ താനും മറ്റുള്ള മനുഷ്യരുമായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ബുദ്ധിമുട്ടുള്ളത് പരിഹരിക്കപ്പെടാത്ത ഉണ്ടെങ്കിൽ പിശാചിന് അങ്ങനെയുള്ളവരെ കുറിച്ച് പ്രശ്നമേ അല്ല.
And we keep his commandments and do what are pleasing in his sight.
തുടർന്ന് നാം വായിച്ചത് നാം അവിടുത്തെ കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രസാദമുള്ള കാര്യം എന്ത്
ചോദിച്ചാലും.
അങ്ങനെ ഒരു വ്യവസ്ഥ പാലിച്ചതിന് ശേഷം നല്ല മനസ്സാക്ഷി സൂക്ഷിച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവിടുത്തെ ഇഷ്ടമറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അങ്ങനെ എന്ത് പ്രാർത്ഥിച്ചാലും ലഭിക്കും.
So here I have in this verse an expanded, amplified definition of what it means to pray in the name of Jesus.
നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്ന ഒക്കെ നിങ്ങൾ ലഭിക്കുമെന്ന് യേശു പറഞ്ഞ ആ വാഗ്ദത്തത്തിന്റെ ഒരു വിപുലീകരിച്ച വിശദീകരണം ആണ് വാക്യമാണ് അർത്ഥമാണ് നാം ഈ വാക്യങ്ങൾ കണ്ടത്.
There is no contradiction here.
അവിടെ വൈരുദ്ധ്യമൊന്നുമില്ല. യേശു പറഞ്ഞതും നമ്മൾ ഇപ്പോൾ വായിച്ചതുമായി.
What Jesus said in John 14 and 15, the same apostle John wrote it, you ask anything in my name, I will do it.
യോഹന്നാന്റെ സുവിശേഷത്തിലെ കർത്താവായ യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ കാര്യമാണ് കുറച്ചുകൂടെ വിശദീകരിച്ച് യോഹന്നാൻ അപ്പോസ്തലന് ഒന്നാമത്തെ
ലേഖനം.
യേശു അവിടെ പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു.
Here he says, anything you ask, you get if you keep his commandments and do what is pleasing in his sight.
കർത്താവിന്റെ കൽപ്പനയെ വ്യക്തമായി മനസ്സിലാക്കിയ യോഹന്നാൻ പറയാനുള്ളത് നിങ്ങൾ എന്ത് ചോദിച്ചാലും യേശുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾ ലഭിക്കും. ഒരു വ്യവസ്ഥ കൂടെ പറയുന്നുണ്ട്, അവിടുത്തെ ഇഷ്ടപ്രകാരം ചോദിച്ചാൽ.
These two are equal.
ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്.
To ask in Jesus' name is to ask doing what is pleasing in his sight and keeping his commandments.
യേശുവിന്റെ നാമത്തിൽ നാം ഒരു കാര്യം ചോദിക്കുക പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അവിടുത്തെ കൽപ്പനകള് കാത്തുകൊണ്ട് അവിടുത്തെ ഇഷ്ടം അറിഞ്ഞ് ചോദിക്കുക എന്നാണ്.
You know, Psalm 37:4 says, delight yourself in the Lord and he'll give you the desires of your heart.
37-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും.
How do you understand that verse?
ആ വാക്കുകളെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
You know, you and I could have a different understanding of that verse.
Ah, vaakyathe kurichu ningalkkum enikkum vyathasangalaya dharana undaagam.
I'll tell you how I understand it.
Njan engane manasilakki irikkunnathu ennu njan parayam.
When I delight myself in the Lord,
njane kartavil pramodikkumbol santoshikkumbol,
I don't want anything but Jesus only.
Enikke yeshune allade വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ
സോ വാട്ട് ഇസ് ദി ഡിസയർ ഓഫ് മൈ ഹാർട്ട്?
അപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്തായിരിക്കും?
ലോർഡ്, ഐ ഓൺലി വാണ്ട് യു, ദാറ്റ്സ് എനഫ്.
കർത്താവേ, എനിക്ക് അങ്ങേ മാത്രം മതി, ഞാൻ അതുകൊണ്ട് തൃപ്തനാണ്.
ആൻഡ് ഐ ഗെറ്റ് ഇറ്റ്.
എനിക്കപ്പോൾ കർത്താവിനെ ലഭിക്കും, അവിടുന്ന് എന്റെ സന്തോഷമായിരിക്കുന്നു.
ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് ഹാവ് ദാറ്റ് ഇന്റർപ്രിട്ടേഷൻ.
പലരെ സമയത്തോളം ആ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം അല്ല അവർക്ക് ഈ വചനത്തെ കുറിച്ചുള്ളത്.
They think this is a technique to get whatever I want in my heart from the Lord.
അവര് വിചാരിക്കുന്നത് എന്റെ മനസ്സിൽ ഞാൻ എന്തൊക്കെയാണോ കൊതിക്കുന്നത് അതൊക്കെ കിട്ടാനുള്ളതായിരിക്കുന്ന ഒരു വിദ്യയാണ്, ഒരു തന്ത്രമാണ്, ഒരു ടെക്നിക്കാണ് ഈ കാര്യം. യഹോവയിൽ രസിച്ചുകൊള്ളുക.
If you desire all those other things, then you're certainly not delighting yourself in the Lord.
അങ്ങനെ ലോകത്തിലുള്ള ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ടെങ്കിൽ, ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങൾ കർത്താവായ യേശുവിൽ അല്ല നിങ്ങളുടെ ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്നത്.
You say, well, does that mean I can never ask him for my earthly needs and other needs?
നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും, അതിന്റെ അർത്ഥം ലോകത്തിലെ എന്റെ ഭൗതികമായ എന്തെങ്കിലും ആവശ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ചോദിക്കരുതെന്നാണോ?
We can ask for anything provided we delight ourselves in the Lord.
നമുക്ക് ജീവിതത്തിന് ആവശ്യമായ ഏത് കാര്യത്തിനു വേണ്ടി നമുക്ക് ചോദിക്കാം, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, കർത്താവിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയില് നാം അത് ചോദിക്കും.
Why are so few people experiencing answers to prayer?
വളരെ കുറച്ചു പേർ മാത്രം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നവരായി നാം കാണുന്നു. എന്തുകൊണ്ടാണത്?
Just go to 1 John 3:22.
യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 3:22 തന്നെ നമുക്ക് മടങ്ങി
പോകാം. How many believers are doing the things that are pleasing in his eyes?
കർത്താവിന്റെ ദൃഷ്ടിയിൽ അങ്ങേക്ക് പ്രസാദകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എത്ര പേരുണ്ട്?
How many people are keeping his commandments?
യേശുവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന എത്ര പേരുണ്ട്?
Okay, here's another verse John tells us again.
യോഹന്നാൻ നമ്മോട് വീണ്ടും പറയുന്ന ഒരു വചനം കൂടെ കാണിക്കാം.
Okay, 1 John 5 verse 14.
ഒന്ന് യോഹന്നാൻ 5:14 വാക്യമാണ്.
This is the confidence we have that if we ask anything according to his will, he hears us.
നാം എന്താ വായിക്കുന്നത്? അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്.
65 years of experience.
65 വർഷത്തെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ.
You ask the apostle John, what does it mean to pray in the name of Jesus?
അപ്പോസ്തലനായ യോഹന്നാനോട് നിങ്ങൾ ചോദിക്കുക, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
He said it means praying according to his will.
യോഹന്നാൻ പറയും, അവിടുത്തെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക എന്നാണ് അതിന്റെ അർത്ഥം.
And then I get it.
അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്ക് ലഭിച്ചു.
We ask anything according to his will, he hears us.
നാം അവിടുത്തെ ഇഷ്ടപ്രകാരം എന്ത് ചോദിച്ചാലും അവിടുന്ന് നമ്മെ കേൾക്കുന്നു.
So I hope you understood today that is the meaning of praying in the name of Jesus.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്താണ് എന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായി എന്ന് ഞാൻ
കരുതുന്നു. Verse 15, if he hears us, then whatever we ask, we know that we have already received the request we asked from him.
കർത്താവ് നമ്മെ കേൾക്കുന്നു എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലൈൻ ക്ലിയർ ആണ് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നാം എന്ത് അപേക്ഷിച്ചാലും ആ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാണ്.
So, as I said, our walk is a walk by faith.
ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നടപ്പ് വിശ്വാസത്താൽ ഉള്ള നടപ്പാണ്.
There are many things we may not be able to understand, but we trust God and hold his hand.
ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എന്ന് വരാം, പക്ഷേ നാം കർത്താവിനെ വിശ്വസിച്ച് അവിടുത്തെ കരം ഗ്രഹിച്ച് നാം മുൻപോട്ട് നടക്കണം.
See, if you turn to Genesis chapter 12,
നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമോ?
We look at Abraham, who is described throughout the Bible as the man who is a great example of faith.
വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഏറ്റവും നല്ല മാതൃക എന്ന തിരുവചനം ഉടനീളം പ്രഖ്യാപിക്കുന്ന അബ്രഹാമിനെ കുറിച്ചാണ് നാം കാണുന്നത്.
When the Lord told him to leave Ur of the Chaldees,
കൽദേയ പട്ടണമായ ഊര് വിട്ട് പുറപ്പെടുവാനായിട്ട് ദൈവം അവനോട് പറഞ്ഞപ്പോൾ,
what he told him was this.
ദൈവം അവനോട് പറഞ്ഞത് ഇതാണ്,
leave your country,
നിന്റെ ദേശം വിടേണം,
leave your relatives,
നിന്റെ ചാർച്ചക്കാരെ ബന്ധുക്കളെ വിടേണം,
leave your father's house,
നിന്റെ പിതാവിന്റെ അപ്പന്റെ ഭവനം വിടേണം,
and come to the land that I will show you.
ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്ന ഒരു ദേശമുണ്ട്, അവിടേക്ക് നീ പോകണം.
Where is that land?
അബ്രഹാം ചോദിക്കുകയാണെന്നിരിക്കട്ടെ, എവിടെ ആ സ്ഥലം?
Is it in India or Africa or Spain or where is it?
ഇന്ത്യയിലാണോ ആഫ്രിക്കയിലാണോ സ്പെയിനിലാണോ എവിടെയാണ് ആ സ്ഥലം? കാണിക്കാനിരിക്കുന്ന ദേശം?
No indication.
അതിന്റെ യാതൊരു സൂചനയുമില്ല.
Just trust me.
ദൈവം പറയുന്നതിന്റെ താല്പര്യം എന്നറിയാമോ? എന്നെ കണ്ണടച്ച് വിശ്വസിക്കുക.
No map, nothing.
ഒരു ഭൂപടമില്ല, യാത്ര ചെയ്യുവാൻ മറ്റ് സൂചനകൾ ഒന്നുമില്ല.
I will direct you.
ഞാൻ നിന്നെ വഴി പറഞ്ഞ് നടത്താം.
I thought about this when Abraham stepped out of Ur of the Chaldees. How did he know which way to go? North, south, east, west?
ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അവൻ താമസിച്ചിരുന്ന ഇടത്ത് നിന്ന് ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച് അവൻ ഇറങ്ങി പുറപ്പെട്ടു. ഒരു ചുവട് വെക്കണമല്ലോ. കിഴക്കോട്ടാണോ, പടിഞ്ഞാറോട്ടാണോ, തെക്കോട്ടാണോ, വടക്കോട്ടാണോ, എങ്ങോട്ടാണ് അവൻ ആദ്യത്തെ ചുവട് വെച്ചത്?
Some supernatural way God would have said, go north.
ഞാൻ കരുതുന്നത്, എന്റെ ചിന്തയാണ്, ഒരു പ്രകൃത്യാതീതമായ അത്ഭുതകരമായ ഏതെങ്കിലും ഒരു സൂചന കൊണ്ട് ദൈവം അവനോട് പറഞ്ഞു കാണും, നീ ഇപ്പോൾ വടക്കോട്ട് ചുവടുകൾ വെക്കുക.
How long do I have to go, Lord?
കർത്താവേ, എത്ര നാൾ, എത്ര ദൂരം ഞാൻ ഈ വടക്കോട്ട് പോകണം?
Don't worry about that. Just listen to me.
ദൈവത്തിന് പറയാനുള്ളത് അതിനെ കുറിച്ചൊന്നും നീ ഇപ്പൊ തല പോകുന്ന വിഷമിക്കണ്ട, ഞാൻ പറയുന്ന നീ കേട്ടാൽ മതി.
From Ur of the Chaldees, he went north.
കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും അബ്രഹാം വടക്കോട്ട് യാത്ര ചെയ്തു.
And then he was supposed to turn west and go to Canaan.
വടക്കോട്ട് കുറച്ച് ദൂരം യാത്ര ചെയ്തതിന് ശേഷം പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് കനാൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള സ്ഥലത്തേക്കായിരുന്നു അബ്രഹാം എത്തേണ്ടത്.
But he didn't go there.
എന്നാൽ ആ വടക്കോട്ട് തിരിയേണ്ടതായ ആ പോയിന്റിൽ അവൻ തിരിഞ്ഞില്ല, അവിടെ പോയില്ല, കനാനിൽ എത്തിയില്ല.
You know why?
എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയാമോ?
Because he made one big mistake of taking his father with him.
അവന് ചെയ്ത ഒരു വലിയ അബദ്ധം എന്താണെന്നറിയാമോ? അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത് പുറപ്പെടാൻ, പക്ഷെ അവന്റെ അപ്പനെ കൂടെ, തേറഹിനെ കൂടെ അബ്രഹാം കൊണ്ടുപോയി.
And it's very interesting to see what Abraham was 75 years old.
Abraham na samayathe 75 vayasu prayam undayirunnu.
And in chapter 11 verse 31 it says,
Ulpati 11th adhyayathinte 31st vakyam sathikkuka.
It doesn't say Abraham took his father, it says Terah took Abraham his son and his Lot his grandson and Sarah his daughter-in-law and they went out.
അബ്രഹാമിനോടാണ് ദൈവം പറഞ്ഞത് നീ പുറപ്പെടണമെന്ന്. പക്ഷേ രസകരമായ കാര്യം നോക്കാട്ടെ, 31st വാക്യത്തിൽ പറയുന്നത് അപ്പനായ തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി പുറപ്പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്.
അവര്
കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെട്ടു.
To go to the land of Canaan.
കനാൻ ദേശത്തേക്ക്
പോകാൻ. But they went up to Haran and then stopped there.
അവര് ഹാരാൻ എന്ന് പറഞ്ഞ ഒരിടത്താവളം അവിടെ വരെ വന്നിട്ട് യാത്ര നിർത്തി.
Who do you think suggested they stop there?
നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, ആരായിരിക്കും പറഞ്ഞത് നമുക്ക് ഹാരാനിൽ കുറച്ചുനാൾ താമസിക്കളയാമെന്ന്?
Definitely, Terah.
തേരഹ് തന്നെ ആയിരിക്കും അത് പറഞ്ഞത്.
That is the problem when we listen to either unconverted relatives or carnal relatives who don't put God first in their life.
അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ലാത്ത, വീണ്ടും ജന്മം പ്രാപിക്കാത്ത ബന്ധുക്കളോ അല്ല ഇനിയും രക്ഷിക്കപ്പെട്ടതാണെങ്കിലും ജഡീകരായി തുടരുന്ന ബന്ധുക്കളോ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇതായിരിക്കും.
There are some people who have a tremendous attachment to their father and mother.
ചില വ്യക്തികൾ ഉണ്ട് അവരുടെ മാതാപിതാക്കന്മാരോട് അതിശക്തമായിരിക്കുന്ന ഒരു ഒരു ബന്ധം, മുറിക്കാൻ പ്രയാസമായ ഒരു ബന്ധം അവർക്കുണ്ട്.
I believe that it's right for us to honor our father and mother till the end of our life.
ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്.
I must have a sober estimate as to how spiritual my father is before I listen to his advice.
എന്നാൽ എന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ ഉപദേശം ഞാൻ സ്വീകരിച്ച് ചെവിക്കൊള്ളുന്നതിന് മുൻപേ ആ പിതാവിന് എന്തുമാത്രം ആത്മീയത ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ സുബോധത്തോടെ വിലയിരുത്തണം.
If you're a child living at home, you don't have to worry about that. Just listen.
വീട്ടിൽ താമസിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് നിങ്ങളെന്ന് വരിയില് നിങ്ങളുടെ അപ്പന് ആത്മീയത ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട. അവൻ
പറയുന്നത്,
എന്നാൽ നിങ്ങൾ പ്രായപൂർത്തി അതിനുശേഷം നിങ്ങളുടെ അപ്പന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമായി വെളിയിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് വിവേചനം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്.
വാട്ട് ഇസ് ദ പിക്ചർ യു ഗെറ്റ് ഹിയർ ഇൻ ചാപ്റ്റർ 11 വേഴ്സ് 31?
ഉൽപ്പത്തി 11-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ചിത്രം എന്താണ്?
ഹിയർസ് ദ പിക്ചർ ഐ ഗെറ്റ്.
ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാറുള്ളത്.
ഓൾഡ് ടേറ 145 ഇയേഴ്സ് ഓൾഡ്,
145 വയസ്സുള്ള തേരഹ് എന്ന് പറഞ്ഞ അപ്പച്ചൻ,
taking Abraham's hand saying, come on my son, let me take you, 75-year-old Abraham walking along.
വയസ്സുള്ള തന്റെ മകനായ അബ്രഹാമിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, മോനെ വന്നാട്ട്, ഞാൻ പറയുന്നിടത്തോട്ട് പോകാം.
That is the first mistake Abraham made.
അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ അബദ്ധം അതായിരുന്നു.
He's 75 years old, his daddy is holding his hand and taking him. What sort of a man is he?
75 വയസ്സുള്ള ഈ അബ്രഹാം തന്റെ പിതാവിന്റെ തേരഹിന്റെ കൈയും പിടിച്ചോണ്ട്, തേരഹ് അവന്റെ കൈയെ പിടിച്ചോണ്ട് പോകുമ്പോൾ വളരെ ശാന്തമായിട്ട് അവനെ അനുഗമിക്കുന്ന ചിത്രം.
So what does God do?
ദൈവം എന്താ അതുകൊണ്ട് ചെയ്തത്?
Verse 32, he kills Terah.
32-ാം വാക്യം അല്പം ക്രൂരമാണെന്ന് തോന്നാം, പക്ഷേ തേരഹിനെ ദൈവം ഭൂമിയിൽ നിന്ന് നീക്കി.
Yeah, God is so interested in Abraham.
അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന് അത്യധികം തീഷ്ണതയുണ്ട്, താല്പര്യമുണ്ട്.
And when Terah died,
തേരഹ് മരിച്ചതിന് ശേഷം,
we read, then chapter 12 verse 4, Abraham went forth.
12-ാം അധ്യായത്തിൽ തുടർന്ന് നാം കാണുന്നുണ്ട്, അബ്രഹാം വീണ്ടും മുൻപോട്ട് പോയി ഹാരാനിൽ നിന്ന്.
Then God said, now turn left, and then he reached Canaan.
അവിടെ ദൈവം അവന് ഇടത്തേക്ക് തിരിയുവാനായിട്ട് നിർദ്ദേശം കൊടുത്തു. അങ്ങനെയാണ് അബ്രഹാം കനാനിൽ എത്തിയത്.
When we think of that first verse we looked at in Proverbs 4, as you go step by step, I'll open up the way before you.
സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ നാം പ്രാരംഭമായി വായിച്ച വാക്യശകലം ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം കുറച്ചുകൂടി ഇപ്പൊ നമുക്ക് മനസ്സിലാകും. നാം മുൻപോട്ട് പോകുമ്പോൾ പടിപടിയായി നമുക്ക് മുൻപിൽ ദൈവം തന്റെ വഴി തുറന്നു തരും.
There are many people who will hinder us from going on to God's best.
എന്നാൽ ദൈവത്തിന്റെ ഏറ്റവും ഉത്തമമായ ലക്ഷ്യത്തിൽ നാം എത്തുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന, വഴിമറക്കുന്ന മറ്റ് പല വ്യക്തികളും ഉണ്ടാവും.
I have met many Christians in my life who come halfway and stopped, just like Abraham.
ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അവർ നല്ല തുടക്കമായിരിക്കാം, പകുതി ദൂരം വന്നതിന് ശേഷം അവരെ യാത്ര നിർത്തിക്കളയുകയാണ്.
We have numerous young people in our churches today who are wholehearted radical, whose parents are not wholehearted and radical.
ഇന്ന് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള പല സഭകളിലെ ചിത്രം എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം വളരെ കർത്താവിനെ സ്നേഹിച്ച് സമൂലമായ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോയി ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അവരുടെ മാതാപിതാക്കന്മാർ അർത്ഥമുള്ളവരായിട്ട് കൃത്യ ജീവിതം പാതി വഴി നിർത്തുന്നു.
These are not small children. These are young men, supporting them in working, employed, and some of them married also.
ഞാൻ കൊച്ചുകുട്ടികളെ, സ്കൂൾ കുട്ടികളെ കുറിച്ചല്ല പറയുന്നത്. പ്രായപൂർത്തിയായവർ, വിവാഹിതരായവർ, പലരും ജോലിയുള്ളവർ, സ്വന്തം കാലിൽ നിൽക്കുന്നവർ, അവരൊക്കെ ഈ മാതാപിതാക്കന്മാരുടെ സ്വാധീനം.
Young men, 28, 29, 30 years old were got their own jobs, married.
28 വയസ്സുള്ള സ്വന്തമായ നിലയിൽ നല്ല ജോലി, ഉദ്യോഗമുള്ളവര്, വിവാഹിതര്, അങ്ങനെയുള്ള ചെറുപ്പക്കാരെ കുറിച്ചാണ് പറയുന്നത്.
But they are listening to carnal parents.
ആത്മീയമായിരിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തികച്ചും ജഡീകരായിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ ഉപദേശം
സ്വീകരിക്കാനായി താല്പര്യം.
അതിന് കാരണം മറ്റൊന്നുമല്ല, മാനുഷികമായിരിക്കുന്ന ഒരു ബഹുമാനം, ഭയം മാതാവിനെ കുറിച്ച്, പിതാവിനെ കുറിച്ച് ഉള്ളതുകൊണ്ടാണ് ആ നിലയിൽ അവർ പെരുമാറുന്നത്.
My father was a believer.
എന്റെ പിതാവ് ഒരു ക്രിസ്ത്യ
വിശ്വാസി,
ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനി ആയിരുന്നു എന്റെ പിതാവ്.
And I believe I honored him till the end of his life.
എന്റെ ഉത്തമ ബോധ്യം തന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിച്ചിരുന്നു എന്നാണ്.
The decisions I took in my life, I did not consult him.
എന്നാൽ എന്റെ ജീവിതത്തിലെ ഞാൻ പ്രായപൂർത്തി അതിനുശേഷം എടുത്ത തീരുമാനങ്ങളിൽ ഒന്നും തന്നെ ഞാൻ എന്റെ പിതാവിന്റെ അഭിപ്രായം ചോദിച്ചില്ല.
I believe that if I had consulted him and done what he told me, I would have completely missed God's will for my life.
ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എന്റെ പിതാവിന്റെ അഭിപ്രായം, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും ചോദിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ളതായിരിക്കുന്ന പൂർണ്ണ ഹിതം ഞാൻ എനിക്ക് നഷ്ടമാകും.
I wouldn't have gone to hell.
ഞാൻ നരകത്തിൽ പോകുമായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്.
But I would have got stuck in some halfway place called Haran and been there all my life.
ഹാരാൻ പോലെയുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇടത്താവളത്തിൽ വന്ന് ഞാൻ അവിടെ അടിയുമായിരുന്നു.
You have to learn to listen to God.
ദൈവത്തിന് ചെവി കൊടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ട ആവശ്യം.
That is the meaning of hate. your father and mother if you want to be my disciple. Luke 14:26.
Lucas 14:26 kartava yesu parna vaakkalde artham ippol namukku korchude vyaktamaagum yesu parnu ningalde ammaye appaneyum verukkunna kaaryathe kurichu parnu ende shishyanaayirikkan aagraham undu.
What does that mean? Do I have to actually hate my father?
Adinte artham endaanu എന്റെ അമ്മയും അപ്പനെയും ഞാൻ ശരി വാസ്തവത്തിൽ വെറുക്കുക എന്നാണോ? അതേ ദൈവത്തിനും തന്നെ പറയുന്നുണ്ടല്ലോ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന്.
ഐ ഫൈൻഡ് ദ ബെസ്റ്റ് ഇല്ലസ്ട്രേഷൻ ഫോർ ദിസ് ഈസ് ദിസ്
ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തമാക്കുവാൻ സഹായിക്കുന്ന ഒരു ദൃഷ്ടാന്തം ഞാൻ പറയാം.
യു നോ മൈ ലവ് ഫോർ മൈ പേരന്റ്സ് മൈ വൈഫ് മൈ ചിൽഡ്രൻ മസ്റ്റ് ബി ലൈക്ക് ദ ലൈറ്റ് ഓഫ് ദ സ്റ്റാർസ്.
എന്റെ ഭാര്യയോടും എന്റെ മക്കളോടും വിശേഷം മാതാപിതാക്കന്മാരോടുമുള്ള എന്റെ സ്നേഹം നാം ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്, പ്രകാശം
പോലെയാണ്.
ആ നക്ഷത്രങ്ങൾക്ക് നാം കാണുമ്പോൾ വെളിച്ചമുണ്ട്. രാത്രിയിൽ അത് തീ ഗോളങ്ങളാണ് നക്ഷത്രങ്ങളെന്ന് നമുക്കറിയാം. ഞാൻ എന്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നു, എന്റെ മക്കളെയും ഭാര്യയെയും സ്നേഹിക്കുന്നുണ്ട്.
മൈ ലവ് ഫോർ ജീസസ് must be like the light of the sun.
എന്നാൽ കർത്താവ് യേശുവിനോടുള്ള എന്റെ സ്നേഹം സൂര്യന്റെ പ്രകാശം പോലെ ജ്വലിക്കുന്നതായിരിക്കണം.
There's a lot of difference between the two lights.
ഈ രണ്ട് കാര്യം സൂര്യന്റെ നക്ഷത്രങ്ങളുടെയും പ്രകാശം തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ.
If I were to ask you, are there stars in the sky right now?
ഇപ്പോൾ ഈ സമയത്ത് നാം ദൈവവചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞാട്ട് ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടോ?
I'm not asking you whether you can see them.
നിങ്ങൾക്ക് അത് കാണാനൊക്കെ ഇല്ലയോ എന്നല്ല, നക്ഷത്രങ്ങൾ ഇപ്പൊ അവിടെ ഉണ്ടോ?
Are they there?
അവിടെ ഉണ്ടോ ഇല്ലയോ?
Oh yes.
ഉണ്ട്, ഒരു സംശയവുമില്ല.
Can you see them?
നമുക്ക് അവയെ കാണാൻ പറ്റുന്നുണ്ടോ?
Not even one.
ഒരെണ്ണത്തെ പോലും.
It's almost as if they are all dark.
അത് വെളിച്ചമില്ലാത്ത പോലെ.
All the millions of stars have suddenly become dark.
ലക്ഷോപലക്ഷം നക്ഷത്രങ്ങൾ ഇരുണ്ടു പോയതുപോലെയാണ്. അവ ഇല്ലാത്തതുകൊണ്ടല്ല കാഴ്ചയ്ക്ക്
മങ്ങിയിരിക്കുന്നത്.
സൂര്യന്റെ പ്രകാശം അത്ര വലിപ്പമുള്ളതായതുകൊണ്ടാണ്
നക്ഷത്രങ്ങൾ.
അതാണ് അമ്മയും അപ്പനെയും ഭാര്യയും മക്കളെയും ഒക്കെ വെറുക്കുക എന്ന് പറയുമ്പോൾ ഈ കാര്യം നാം അങ്ങനെ മനസ്സിലാക്കും.
My love for them is so wiped out by my love for Jesus that it's almost like it becoming dark.
കർത്താവ് യേശുവിനോടുള്ളതായിരിക്കുന്ന അത്യധികമായ സ്നേഹത്തിന്റെ പ്രകാശത്തില് മറ്റുള്ളവരോട്, മാതാവിനോടും പിതാവിനോടും ഭാര്യയോടും മക്കളോടും ഒക്കെയുള്ള സ്നേഹം ഏതാണ്ട് നിഷ്പ്രഭമായി പോകുന്ന പോലെയാണ്, അപ്രത്യക്ഷമാകുന്ന പോലെയാണ്. അതിനെയാണ് വെറുപ്പ് എന്ന പദം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്.
ആൻഡ് ആക്ച്വലി വെൻ യു ലവ് ജീസസ് ലൈക്ക് ദാറ്റ്
യേശുവിനെ നാം ആ നിലയിൽ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ
യു വിൽ ലവ് യുവർ ഫാദർ ആൻഡ് മദർ മച്ച് ബെറ്റർ
നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും നിങ്ങൾ കുറെ കൂടെ മെച്ചമായി സ്നേഹിക്കുന്ന
ഡിവൈൻ വേ
ഒരു ദിവ്യമായ നിലയിലായിരിക്കും നിങ്ങൾ അപ്പോൾ.
Your love for them will not be direct, it will be through the Lord.
അപ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം നേരെ ഉള്ള ഒരു സ്നേഹമായിരിക്കില്ല, കർത്താവിലൂടെയുള്ള ദിവ്യമായ ഒരു
സ്നേഹമായിരിക്കും. This love for the parents and wife and children and all is so hard a message.
ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും മാതാപിതാക്കന്മാരോട് ഭാര്യയോട് മക്കളോടുള്ളതായിരിക്കുന്ന സ്നേഹം ആ സ്നേഹത്തിന്റെ വള്ളി അറുത്ത് കളയാൻ പറയുന്ന വളരെ കഠിനമായിരിക്കുന്ന ഒരു സന്ദേശമല്ലേ ഇത്?
My daddy and mommy took care of me for 25 years. How can we cut it off?
25 വർഷക്കാലം എന്നെ വളർത്തി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് എന്നെ ഇത്ര സ്നേഹിച്ച മാതാവും പിതാവും ഞാൻ അവർക്ക് വേണ്ടി കരുതണ്ടെന്നാണോ
പറയുന്നത്?
അവർക്ക് വേണ്ടി എന്തെങ്കിലും കരുതരുതെന്നല്ല ഞാൻ പറയുന്നത്.
I'm saying that you must listen to God more than to them.
ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അവരുടെ വാക്ക് ശ്രദ്ധിക്കുന്നതിനേക്കാൾ അധികം ദൈവത്തിന് നിങ്ങൾ ചെയ്യുക.
That's the only way you can accomplish God's best in your life.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഏറ്റവും ഉത്തമമായ കാര്യം നിവൃത്തിയാകുവാൻ വേറെ വഴിയൊന്നുമില്ല.
You will ultimately find a greater blessing comes upon your parents and wife because you take that position.
നിങ്ങൾ ആ നിലയിലുള്ള ഒരു നിലപാട് എടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മേൽ ദൈവികമായ അനുഗ്രഹവും വർദ്ധിച്ച അളവിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ കണ്ടെത്തും.
Supposing a person who's never seen a childbirth
ഒരു ശിശു ജനിക്കുന്നത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളിനെ കുറിച്ച് ചിന്തിക്കുക.
He sees a midwife coming to his house and delivering his first child.
ഒരു ചെറുപ്പക്കാരന് വിവാഹം കഴിഞ്ഞ ഒരാളിന്റെ ആദ്യത്തെ കുഞ്ഞിനെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഒരു മിഡ് വൈഫ് വന്ന് ഈ കാര്യത്തിൽ ഭാര്യയുടെ പ്രസവ സമയത്ത് സഹായിക്കുന്നു. നമുക്കറിയാം ഒരു നവജാത ശിശു പിറന്നു വീഴുമ്പോൾ പുക്കിള് വള്ളിയുമായിട്ടാണ് പിറക്കുന്നത്.
And the midwife says to the father, give me a pair of scissors now.
Midwife ആകാംക്ഷയോടെ നിൽക്കുന്ന ചെറുപ്പക്കാരനായ പിതാവ് ഇപ്പോൾ ആയിത്തീരുന്ന ആളിനോട് പറയുകയാണ്, ഒരു കത്രിക തന്നെ വേഗത്തില്. അപ്പൻ ചോദിക്കുകയാണ്, കത്രികയോ? അവനിത് പുതിയൊരു കാര്യമാണ്. നീ എന്താ ചെയ്യുമ്പോ, നീയെ മുറിക്കാൻ പോവുകയാണോ, കട്ട് ചെയ്യാൻ
പോവുകയാണോ?
മിഡ്വൈഫ് പറയും, ഈ പുക്കിള് വള്ളി മുറിച്ചു കളയാൻ പോവുകയാണ്. അപ്പൻ പറയും, ഷോ, ഭയങ്കര കാര്യമാണല്ലോ, ചെയ്തു കളയല്ലേ.
For 9 months this child survived only because of that.
ഈ കഴിഞ്ഞ 9 മാസം ഈ കുഞ്ഞ് ജീവിച്ചത് ഈ ഒരു ഒറ്റ പുക്കിള് വള്ളി കൊണ്ടല്ലേ.
Is this the type of gratitude we show to that by cutting it off now?
കുഞ്ഞ് പിറന്നതിന് ശേഷം അമ്മയോട് നന്ദികേടല്ലേ കാണിക്കുന്നത്, ആ പുക്കിള് വള്ളി മുറിച്ചു കളയോ?
What will happen if you don't cut it off?
പുക്കിള് വള്ളി മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
The child will die.
നിങ്ങൾക്കറിയാം, കുഞ്ഞ് അധിക സമയം ജീവിച്ചിരിക്കുകയല്ല.
In God's great wisdom, it was supposed to live like that for a period. Now it's supposed to live on its own.
ദൈവത്തിന്റെ മഹാജ്ഞാനത്തിൽ 9 മാസക്കാലം അമ്മയുമായിട്ടുള്ള ഒരു പുക്കിൾവള്ളി ബന്ധത്തിൽ ജീവിക്കണമെന്നാണ് ദൈവം ആ കുഞ്ഞിനെ കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ
വ്യത്യസ്തമായി.
നമുക്ക് ഈ പ്രക്രിയ ഒരു ശിശുവിന്റെ ജനനം സംബന്ധിച്ച് നമുക്ക് എല്ലാം മനസ്സിലാവുന്നതാണ്.
There is an emotional umbilical cord that all of us have to our parents.
നമുക്കെല്ലാവർക്കും തന്നെ ഒരു വ്യത്യാസവുമില്ല, നമ്മുടെ മാതാപിതാക്കന്മാരോട് വൈകാരിക തലത്തിൽ ഒരു പുക്കിള് വള്ളി ബന്ധം നമുക്കെല്ലാം ഉണ്ട്.
And we say the same thing through this umbilical cord I was taken care of for 25 years.
നാം ഒക്കെ പറയുന്നത് വിവിധ ഭാഷയിലാണെങ്കിലും നാം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ വൈകാരിക ബന്ധമാകുന്ന ഈ പുക്കിള് വള്ളിയിൽ കൂടെയാണ് 25 വർഷക്കാലം എന്നെ ശുശ്രൂഷിച്ച് പോറ്റി വളർത്തിയത്.
The Lord says, unless you cut it off, you won't be able to live.
കർത്താവിന് നമ്മോട് പറയാനുള്ള, നീ അത് മുറിച്ചു കളയുന്നില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റുകയില്ല.
അപ്പോൾ
നമുക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്, അതെങ്ങനെ മുറിച്ചു
കളയും?
ധാരാളം വിശ്വാസികള് ഈ ഈ പുക്കിള് വള്ളി മുറിച്ചു കളയുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ആത്മീയമായി അവർ ജീവിക്കുന്നത്.
If you cut off that umbilical cord from that child will be able to grow up and look after its mother much better.
നമുക്കറിയാം, ഈ പുക്കിള് വള്ളി മുറിച്ചു കളഞ്ഞാൽ ആ കുഞ്ഞ് സ്വതന്ത്രമായി ശ്വസിച്ച് ജീവിച്ച് വളർന്ന് ഈ അമ്മയും അപ്പനെയും വാർദ്ധക്യത്തിൽ നോക്കാനും അതിന് പ്രാപ്തിയാകും.
But not if you don't cut it off.
എന്നാൽ ആ പുക്കിള് വള്ളി മുറിക്കാതിരുന്നാൽ ആ കുഞ്ഞിന്റെ അവസാനമായി.
When this emotional umbilical cord is cut off, I can take care of my parents much better.
എന്റെ മാതാപിതാക്കന്മാരുള്ള വൈകാരികമായിരിക്കുന്ന ഈ പുക്കിൾ കൊടി ബന്ധം ഞാൻ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അവരെ കുറച്ചുകൂടി മെച്ചമായ നിലയിൽ അവരെ
അന്വേഷിക്കാൻ.
എന്റെ ഭാര്യയോടോ മക്കളോടോ ലോകത്തിലുള്ള ഏത് വ്യക്തിയോടുമോ ഉള്ള ഈ തരത്തിലുള്ള ഒരു ബന്ധം മുറിച്ചു കളയുവാൻ ദൈവം പറഞ്ഞാൽ നാം മടിക്കരുത്.
നാം
അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അബ്രഹാം ഹാരാനിൽ വന്ന് കുറെ നാൾ അവിടെ തങ്ങിയതുപോലെയുള്ള ഒരു ദുരവസ്ഥ നമുക്കുണ്ടാവും.
Maybe Terah said, this is a good place, why should we go further?
Terah parney kaanum idu phalavushtiyulla oru nalla sthalamaanallo thaamasikkan kollavunna idam
munnotu
pogana avashyamilla.
God wanted him to go further.
Ennal deivam avan munnotu pogeyanamennu aagrahichirunnu.
And that is the big problem.
Inna theettum ile prashnam,
God may want to lead you on further and somebody else is trying to pull you back.
Ningale munpotu കൊണ്ടുപോകണം, നയിക്കണമെന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ പദ്ധതി ഉള്ളപ്പോൾ നിങ്ങളെ അതിൽ നിന്ന് ചിലർ പുറമോട്ട് പിടിക്കുകയാണ്.
If you're married, it may be your wife.
നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യമാരായിരിക്കാം നിങ്ങളെ പുറമോട്ട് പിടിക്കുന്നത്.
John Wesley, one of the greatest men of God in history, he had a very wicked wife.
സഭാചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹീതനായ ദൈവത്തിന്റെ ഒരു ദാസനായിരുന്നു ജോൺ വെസ്ലി. എന്നാൽ അദ്ദേഹത്തെ നിർഭാഗ്യവശാൽ വളരെ ക്രൂരയായ ഒരു ഭാര്യയാണ്
ഉണ്ടായിരുന്നത്.
എപ്പോഴും തന്റെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഒരു തടങ്കൽ പാറയായിരുന്നു. ജോൺ വെസ്ലി തന്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു.
Never complained about her.
ഭാര്യയെ കുറിച്ച് ഒരിക്കലും ഒരു പരാതി വാക്ക് വെസ്ലിയുടെ നാവിൽ നിന്ന് വന്നില്ല.
And never once allowed her to tell him how to serve the Lord.
കർത്താവ് യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം ഭാര്യ പറയുന്നത് ഒരിക്കലും അവൻ കേട്ടില്ല.
She would get frustrated because he wouldn't listen to her.
അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്തതുകൊണ്ട് മിക്കപ്പോഴും വെസ്ലിയുടെ ഭാര്യ വളരെ അസ്വസ്ഥയാകുമായിരുന്നു.
She finally got so angry, she left him and ran away.
ഒടുവിൽ സഹികെട്ട് മടുത്ത് വെസ്ലിയുടെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയതായിട്ടാണ് ചരിത്രം.
He said, I never told her to go away, I won't tell her to come back.
വെസ്ലിക്ക് പറയാനുണ്ടായിരുന്ന ഇതായിരുന്നു, അവൾ പോകാൻ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, അതുകൊണ്ട് അവൾ മടങ്ങി വരാനും ഞാൻ
പറയുകയില്ല.
അവൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൾക്ക് സ്വാഗതമുണ്ട്.
But I am a servant of God.
ഞാൻ ദൈവത്തിന്റെ ഒരു ദാസനാണ്.
I am not surprised that God used John Wesley so mightily.
ജോൺ വെസ്ലിയെ ദൈവം അത്ര വലിയ നിലയിൽ ഉപയോഗിച്ചു എന്നുള്ളതിൽ എനിക്ക് അശേഷം അത്ഭുതം.
We have a generation of men today who are so interested in pleasing their wives. In a million years they'll not be like John Wesley.
തങ്ങളുടെ ഭാര്യമാരെ പ്രസാദിപ്പിക്കുന്ന ഏക ലക്ഷ്യവുമായി ജീവിക്കുന്ന അനേക ചെറുപ്പക്കാരുണ്ട്. 1000 വർഷം കഴിഞ്ഞാലും അവർ ആത്മീയമായി ഒരു ചുവട് മുന്നോട്ട് പോകും.
That is where God's work is hindered.
ദൈവത്തിന്റെ പ്രവൃത്തി ആ മേഖലയിലാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്.
As you go step by step, I'll open up the way before you, but somebody is there to pull you back.
നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ പടിപടിയായി എന്റെ സ്വർഗീയമായ വഴി ഞാൻ നിനക്ക് തുറന്ന് കാണിച്ചു തരുമെന്ന് ദൈവം പറയുന്നു. പക്ഷെ പുറമോട്ട് പിടിച്ചു വലിക്കുന്ന ശക്തികളുണ്ട്. ദൈവം നിനക്ക് വേണ്ടി പുതിയ ഒരു ചൂട് വെക്കുവാൻ വാതിൽ തുറന്നു വരുമ്പോൾ നിന്റെ ചിന്ത ഡാഡി എന്ത് പറയും, മമ്മി ഇതിനെ കുറിച്ച് എന്ത്
ചെയ്യും,
എന്റെ ഭാര്യയുടെ അഭിപ്രായം
എന്തായിരിക്കും,
ദൈവം പറഞ്ഞത് എന്താണ്, മറ്റേതെല്ലാം
അപ്രസക്തമാണ്.
അതുകൊണ്ടാണ് ഈ വിഷയം പ്രധാനമായി.
I tell you, many of you are not going to be a blessing to your parents because you're more worried about pleasing them than about pleasing God.
എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വേദനാജനകമായ ഒരു സത്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ പ്രസാദിപ്പിക്കുവാൻ, ഭാര്യയും മക്കളെയും പ്രസാദിപ്പിക്കുവാനായി നിങ്ങൾ മനസ്സ് വെക്കുന്നത് കൊണ്ട് അവർക്കൊരു യഥാർത്ഥ അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾക്ക് പലർക്കും കഴിയുകയില്ല.
I believe that God blessed my parents amazingly because I decided to obey the Lord.
കർത്താവിനെ അനുസരിക്കുവാനായി ഞാൻ ഓരോ സന്ദർഭത്തിലും തീരുമാനിച്ചതുകൊണ്ട് എന്റെ മാതാപിതാക്കന്മാർ അനുഗ്രഹീതരായി ജീവിച്ച് ലോകം വിട്ടു എന്ന് എനിക്ക് സാക്ഷ്യം പറയാം.
I believe that God blessed my wife and children because I decided I'm not going to listen to what pleases them. I want to do what the Lord tells me.
കർത്താവിനോട് പറയുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതി എന്റെ ഭാര്യയുടെയും മക്കളുടെയും വാക്കുകൾ അതിനെതിരാണെങ്കിൽ അതിന് ചെവി കൊടുക്കാതിരുന്നതുകൊണ്ട് എന്റെ കുടുംബം എത്രയധികം അനുഗ്രഹിക്കപ്പെട്ടു.
I want to say to you, God is testing you.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ
ഓരോരുത്തരെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളോട് ഒരു പ്രത്യേക ദിശയിൽ
കർത്താവിന്
നമ്മോട് പറയാനുള്ളത്, നീ മുൻപോട്ട് പോകുവാൻ ചൂടുകൾ വെക്കുക, നീ മുൻപോട്ട് പോകുമ്പോൾ നിനക്ക് പടിപടിയായി ഞാൻ വഴി തുറന്നു തരും.
He waits to see who you're going to listen to after that.
അതിനുശേഷം ആരുടെ ശബ്ദത്തിനാണ് നീ ചെവി കൊടുക്കാൻ പോകുന്നത് കർത്താവ് ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്.
I think of this verse in Galatians.
ഗലാത്യ ലേഖനത്തിലെ ഈ വാക്യം എന്റെ ഓർമ്മയിൽ വരുന്നു.
Chapter 1.
ഒന്നാം അധ്യായം.
It says in verse 16,
15 and 16. വാക്യങ്ങൾ ഇങ്ങനെയാണ്.
Paul says that God had actually set me apart from my mother's womb.
പൗലോസ് പറയുന്നത് എന്റെ ജനനം മുതൽ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവിനെ വേർതിരിച്ച് വിളിച്ചിരിക്കുന്നു.
You know, if you are a child of God, that's true for you also.
നിങ്ങൾ ഒരു ദൈവത്തിന്റെ പൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളെക്കുറിച്ചും സത്യമാണ്.
Every child of God.
ദൈവത്തിന്റെ ഓരോ പൈതലും.
I believe I was set apart to be the Lord's servant from my mother's womb.
എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവിന്റെ ഒരു ദാസനായിരിപ്പാൻ ദൈവം എന്നെ വേർതിരിച്ചു വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I never knew my calling till I was about 19 years old.
എന്നാൽ 19 വയസ്സ് എനിക്ക് ആകുന്നതുവരെയും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല.
Paul also never knew that till probably he was around 30.
ഏതാണ്ട് 30 വയസ്സ് ആകുന്നവരെ പൗലോസിനും ദൈവത്തിന്റെ ആ വിളിയെ കുറിച്ച് വ്യക്തതയില്ലായിരുന്നു.
Then he was called by his grace, it says.
ഇവിടെ നാം വായിക്കുന്നത് ദൈവം തന്റെ കൃപയാൽ ആ പ്രായത്തിൽ അവനെ വിളിച്ചു.
Then Jesus was revealed to him.
അതിനുശേഷം ദൈവം തന്റെ പുത്രനെ അവനിൽ പൗലോസിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു.
Paul's father was a rich businessman in Tarsus.
തർശീശിലെ ഒരു വലിയ ധനികനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു പൗലോസിന്റെ പിതാവ്.
No doubt he could have followed in his footsteps and become a businessman.
തന്റെ പിതാവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി ധനികനായ ഒരു വ്യാപാരിയാകുവാൻ പൗലോസിന് സാധ്യതയുണ്ടായി.
Since he had gone through Bible school, he could have become one of the religious leaders in Israel.
ഗമാലിയേലിന്റെ ബൈബിൾ സ്കൂളിൽ പഠിച്ചവനായിരുന്നു പൗലോസ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇസ്രായേലിലൊക്കെ ഒരു വേദ അധ്യാപകനായിട്ട് തനിക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു.
But God called him to preach to non-Jewish people.
യഹൂദന്മാരല്ലാത്തവരെ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനായിട്ടാണ് ദൈവം തന്റെ ദാസനായ പൗലോസിനെ.
What does it say here?
ഇവിടെ എന്താണ് പറയുന്നത്?
Immediately I did not consult with flesh and blood.
അതിന്റെ താഴെ പൗലോസ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല. ഉടൻ തന്നെ അവൻ തീരുമാനമെടുത്തു.
I believe that's the type of person God is looking for.
അങ്ങനെയുള്ള ഒരാളിനെയാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത് എന്ന് ഞാൻ.
Shows them something.
ദൈവം അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ,
Shall Lord I obey you?
ഉടൻ തന്നെ അനുസരിക്കുവാൻ മനസ്സുള്ളവർ.
First step may be water baptism.
ഒന്നാമത്തെ ചുവട് വിശ്വാസത്തിൽ വിശ്വാസികൾക്കുള്ള വിശ്വാസ സ്നാനമായിരിക്കാം.
Not necessary for salvation.
രക്ഷയ്ക്ക് അത്യാവശ്യമായ കാര്യമായതുകൊണ്ടല്ല സ്നാനപ്പെടാൻ കർത്താവ് പറയുന്നത്.
Necessary for obedience.
അത് അനുസരണത്തിന്റെ ചുവടാണ്.
You don't need to eat food to be born, but you need to eat food to grow.
നിങ്ങൾക്കറിയാമല്ലോ, ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കേണ്ട, പക്ഷേ ജനിച്ചതുകൊണ്ട് ഭക്ഷണം അത്യാവശ്യമാണ്. അതുപോലെയാണ് സ്നാനം.
Baptism is like that. Then why you take that step, God will show you another step.
വിശ്വാസ സ്നാനം എന്ന് പറയുന്ന ആ ചുവട് നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ദൈവം അടുത്ത ചുവട് നിങ്ങൾക്ക് കാണിച്ചു തരും.
Before I conclude, there are one or two questions I want to answer, which are in the box.
ഞാൻ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ നിങ്ങൾ ചിലർ എഴുതിയിട്ട ചോദ്യങ്ങളിൽ ഒന്ന് രണ്ടെണ്ണത്തിന് മറുപടി പറയുവാൻ.
One is whether it's right to take an insurance policy.
ഒരു ചോദ്യം ഇതാണ്, ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നുള്ളത് ശരിയായ കാര്യമാണോ?
Now, as far as vehicle insurance is concerned, you know that third party insurance is compulsory all over the country.
നമുക്ക് അറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് തന്നെ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിച്ചുകൂടാനാവാത്ത നിയമം അനുശാസിക്കുന്നതാണ്.
You can't tell the police, I trust the Lord, I won't have an accident.
പോലീസിനോട് നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഒരു അപകടവും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഞാൻ ഇൻഷുറൻസ് എടുത്തില്ല എന്ന് പറയാൻ പറ്റുകയില്ല.
Whether you trust the Lord or not, you got to take it.
നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ദേശത്തിന്റെ നിയമമാണ്, നിങ്ങൾ അത് എടുത്തത്.
So there's nothing wrong in taking an insurance policy.
ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അതിൽ തന്നെ തെറ്റല്ല.
If you knew definitely that you are not going to die up to the age of 95, then I suppose it's okay, you don't have to take a personal insurance policy.
വ്യക്തിപരമായ ഇൻഷുറൻസിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ്. 95-ാമത്തെ വയസ്സ് വരെ നിങ്ങൾ മരിക്കില്ല, നിങ്ങൾക്ക് ഉറപ്പ് ഗ്യാരണ്ടി ഉണ്ടെന്ന് വരില്ല, അതും എടുക്കണ്ട.
But the Bible says you don't even know about tomorrow. If we live tomorrow, then we will do this, it says in James 4.
ദൈവത്തിന്റെ വചനം പറയുന്നത് നാളെ നമുക്കുള്ളതല്ല, നാളെ നാം ജീവിച്ചാൽ ദൈവത്തിന്റെ കരുണ അത്രേ ഉള്ളൂ.
And a wise person will provide for his family in case of his death.
ഒരു വിവേകമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അപ്രതീക്ഷിതമായ സമയത്തുണ്ടാകുന്ന മരണത്തിനെതിരെ തന്റെ കുടുംബത്തിന്റെ പരിരക്ഷയ്ക്കായിട്ട് മുൻകരുതൽ എടുക്കുക. ലൈഫ് ഇൻഷുറൻസ് അത്തരത്തിലുള്ള ഒരു കാര്യമാകാം.
ഇറ്റ്സ് ലൈക്ക് എ സേവിങ്സ് അക്കൗണ്ട്.
അത് ഒരു ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് പോലെ ഒരു നാം ക്രമമായിട്ട് കൊടുക്കുന്ന ഒരു നിക്ഷേപം.
ലൈക്ക് ബിൽഡിംഗ് എ ഹോം, ഹൗസ്,
ഒരു വീട്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു വീട് നിങ്ങൾ പണിയുന്നില്ലേ, അതുപോലെയുള്ള ഒരു കാര്യം.
Another question is about the judgment of Ananias and Sapphira. Does God judge believers like that?
അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വ്യാജഭാവം കാണിച്ചതിന് അനന്യാസിനും സഫീറയ്ക്കും ദൈവത്തിന്റെ ശിക്ഷ മരണം ഉടനെ വന്നത്.
In Romans 8:13 it says if you live after the flesh you will die, says for believers.
റോമരേഖ 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. എന്നാൽ അത് വിശ്വാസികളോട് പറയുന്ന കാര്യമാണ്.
That is correct.
അത് ശരിയാണ്.
That if a believer takes advantage of the grace of God,
ഒരു വിശ്വാസി ദൈവത്തിന്റെ കൃപയെ ഒരു അനുവാദമായിട്ട് എടുത്താൽ,
and lives according to his flesh, indulging his lusts,
തന്റെ ജഡത്തിന്റെ മോഹങ്ങളെ അനുസരിച്ച് ഇഷ്ടം പോലെ ദൈവമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ജീവിച്ചാൽ,
he will die spiritually.
ആത്മീയമായി അവൻ മരിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല.
I believe it exactly like it says in his word.
ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു.
We don't need to argue about it.
അതിനെക്കുറിച്ച് നാം തർക്കിക്കേണ്ട ആവശ്യമില്ല.
The devil said in Eden, no, you won't die.
എന്നാൽ ഏദനില് പോസ്റ്റ് പറഞ്ഞ പിശാജ് ഇന്നും പറയും ഇല്ല നിങ്ങൾ മരിക്കില്ല ജഡത്തെ ഇന്നും അവൻ അതേ പോസ്റ്റ് തന്നെ നമ്മോട് പറയും ജഡത്തെ അനുസരിച്ച് ജീവിച്ചാലും മരിക്കില്ല ഞാൻ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നു നിങ്ങൾ മരിക്കുമെന്നുള്ളത് എന്നാൽ നമുക്ക് മരിക്കേണ്ട ആവശ്യമില്ല അതാണ് തത്വർത്ഥമാനം
യു നോ വി നീഡ് ടു പ്രേ ദാറ്റ് ഗോഡ് വിൽ ഷോ us how dirty the lusts of the flesh are
ദൈവത്തോട് നാം ഹൃദയംഗമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഈ ജഡത്തിന്റെ മോഹങ്ങൾ എത്ര എത്ര ഹീനമായ കാര്യങ്ങളാണെന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ കണ്ണുകളും
തുറക്കണം
ദൈവവചനം ദൈവത്തിനായ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ അവൻ തിന്മയെ വെറുത്തു ദ്വേഷിച്ചു എന്നാണ്
You know, like I hate licking the floor with my tongue. I hate it.
ഉദാഹരണത്തിന് നാക്കൊണ്ട് തറ തുടച്ച് വൃത്തിയാക്കണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്കത് എന്തൊരു
അറപ്പാന്നറിയാം
ഞാനത് ചെയ്യത്തില്ല
പാപത്തെ
സമയത്തോളവും ഒരു ദൈവവചനത്തിൽ ആ മനോഭാവം ഉണ്ടായിരിക്കുന്നു നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കുമെന്ന് തലകളെ വണക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം നാം നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ വണക്കിയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ
ഹെൽപ് us to hate sin
പാപത്തെ വെറുക്കുവാൻ ഞങ്ങളെ സഹായിക്കും
ഹെൽപ് us to obey you step by step
പടിപടിയായി അങ്ങേ അനുസരിക്കുവാൻ ഞങ്ങളെ
സഹായിക്കണം
ഞങ്ങളുടെ മനസ്സാക്ഷി എപ്പോഴും നിർമ്മലമായി സൂക്ഷിപ്പാൻ
സഹായിക്കണം
ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള അവിടുത്തെ ഇഷ്ടം പൂർണ്ണമായി നിവൃത്തിയാക്കുവാൻ ഞങ്ങളെ
സഹായിക്കണം
പകുതി ദൂരം വന്ന് വഴിമുട്ടി നിന്നു പോകാതിരിപ്പാൻ
ഇടയാക്കും
അവിടുത്തെ പൂർണ്ണ ഹൃദയവും നിവർത്തിക്കുവാൻ സഹായിക്കണമേ
ജീസസ്
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു
ആമേൻ
ആമേൻ